നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിൽ നിന്നോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു. ഞാൻ പറയുന്നത് പോലല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുണ്ട് എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അവൻ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ പിതാക്കന്മാരുടെ അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ദൈവജനം മൃതാവായിപ്പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിയരെന്നും അബ്രഹാമിന്റെ സന്തതിയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇസ്രായേൽ ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥമോ
എണ്ണുന്നത് ഈ സമയത്തേക്ക് ഞാൻ വരും. അപ്പോൾ സാറയ്ക്ക് ഒരു മകനുണ്ടാകുമെന്നല്ലോ വാഗ്ദത്തപ്രകാരം അപ്രിയല്ലോ. ഇതിനേക്കെയും എന്റെ പിതാവായി ഇസ്രായേലിനെ ധരിച്ച് കുട്ടികളെ ദോഷമാകട്ടെ ഒന്ന് പ്രവർത്തിക്കുന്ന ചെയ്യുന്നതിന് ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് യേശാവിനെ
ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ
എന്ത് പറയുന്നു? ദൈവത്തിന്റെ മക്കൾ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. എനിക്ക് അങ്ങനെ തനിക്ക് മനസ്സുള്ളവരോട് അവന് കടന്നു തോന്നുന്നു. തനിക്ക് മനസ്സുള്ളവരെ ആദ്യം പറയുന്നു. അവർ ദൈവത്തിന്റെ
എന്നാൽ അത് എന്തു പറയുന്നു, വചനം നിനക്ക് സമീപമായി നിന്റെ
മൈൻഡും
യേശുവിനെ കർത്താവ് എന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആര് വഹിക്കാതെ എങ്ങനെ പ്രസംഗിക്കും?
എഴുതിയിരിക്കുന്നുവല്ലോ,
എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് പറയുന്നു. എന്നുമാറിയാൽ വിശ്വാസം ചെല്ലിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ ഞാൻ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്ന കേട്ടിരിക്കുന്നു നിശ്ചയം. അതിനും നാദം പറഞ്ഞു പൂജനത്തിന്റെത്തോടും പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതും. ജാതിയെ കൊണ്ട് ഒന്നാമത് മോശം പറയുന്നു. അന്വേഷിക്കാത്തവരെന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. അനുസരിക്കാതെ വണ്ണം മനസ്സ് പറയുന്നതുമായ ജലത്തിങ്കലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി എന്ന് അവർ പറയുന്നു. എന്നാൽ ജലത്തിൽ ചലിക്കളഞ്ഞോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളെ വേണ്ട ഞാൻ സഹായിക്കുന്നല്ലോ. അബ്രഹാമിന്റെ ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി കർത്താവെ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നതിന്റെ അവിഹിതങ്ങളെ എനിക്ക് കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അള്ളപ്പാഴുണ്ടായിരുന്നത് ആരും മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്ക് ശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഈ കാലത്തിലും പ്രജയാനുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാണെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃതകൃപയല്ല, കൃപയാനുണ്ട്. ഇസ്രായേൽ തന്റെ തെരഞ്ഞെടുപ്പ് പ്രാപിച്ചില്ല. തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ച ശേഷമോ കഠിനപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ പലരീതിയും കേൾക്കാത്ത ചിരിയും കൊടുക്കും. അവരുടെ നേരത്തെ അവർക്ക് കണിയും കിടത്തും കിടത്തിയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണു കാണാതെ വന്ന് രണ്ടു പോകട്ടെ. അവരുടെ മുകളിൽ ആയിപ്പോഴും പുനീക്കണേ എന്ന് ദാവീദും പറയുന്നു. എന്നാൽ അവർ നീങ്ങേണ്ടതെന്നോ ചിന്തിക്കുന്നു. അവർക്ക് ഇതുവരെ തുമാനമുള്ള ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നതന്നേ ഉള്ളൂ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ഗണവും മകളാവസ്ഥം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. എന്നാൽ ജാതികളായി നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ എന്റെ പുരാതിക്കാർക്ക് നല്ല വിധേയനെ സ്പർദ്ധ ജനിപ്പിച്ചു. അവരെ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. അവരുടെ വംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മനസ്സിലായി ഉയർത്തി രണ്ടാതെ ഉണ്ടാകും. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ എല്ലാം മുഴുവനും അങ്ങനെ തന്നെ. ഞാൻ വിശുദ്ധമെങ്കിൽ കുമ്പുകളിൽ ചിലവ് വിളിച്ചിട്ട് പാട്ടിലും പറയുന്നില്ലേ? അവരുടെ ഇടയിൽ ഒറ്റിച്ചേർത്ത് ഉയർന്നത്തിന്റെ ഫലപ്രദമായി എന്നാൽ എന്നെ ഒപ്പിക്കേണ്ടതിന് കൊമ്പുകളെ ഒഴിച്ചു കളഞ്ഞു നീ പറയും. അവിശ്വാസത്താൽ അവൻ വിശ്വാസത്തിൽ നീങ്ങുന്നു, അറിയാതെ ഭയപ്പെടുന്ന
തുടങ്ങി.
അവനെയും കൂടെ ഒട്ടിക്കും, അവനെ വീണ്ടും ഒട്ടിപ്പിക്കാൻ ദൈവം ശക്തനല്ലോ. സ്വഭാവത്താൽ കാട്ടുമരമായിരുന്നെ മുറിച്ചേർത്ത സ്വാഭാവത്തിന് വിരോധമായി നല്ല ഒരു മരത്തിൽ ഒട്ടിച്ചെങ്കിൽ സ്വാഭാവിക സുന്ദരായവരെ സുന്ദരമായ ഒരു മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരും നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സഖ്യം സഖ്യ ചെലുവോളം ഇസ്രായേലിന് നാശമായി കാണിക്കും. ഇസ്രായേലും രക്ഷിക്കപ്പെടും. ഉരുവിക്കുന്നവൻ ചിഹ്നിൽ നിന്ന് വരും. യാക്കോബിൽ നിന്നും
പ്രവൃത്തിയെ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
സുവിശേഷം സംബന്ധിച്ച അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചു പിതാക്കന്മാർ നിമിത്തം പിയന്മാർ. ദൈവം തന്റെ പിതാപരങ്ങളെയും നിങ്ങളെയും കുറിച്ച് അനുസരിക്കുന്നില്ലയോ? നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതെ നിമിത്ത് അവരുടെ അനുസരണത്തിന്റെ നാളിപ്പോൾ കടന്നു ലഭിച്ചതുപോലെ കടനയാൽ അവർക്ക് കടന്നു ലഭിക്കേണ്ടതിന് അവര് ഇപ്പോൾ അനുസരിക്കാതെയും പിന്നെ അവരോടും കഥ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണത്തേനും അടച്ചുകളും ദൈവത്തിന്റെ സ്ഥാനം അറിവ് ആഴമോ അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയം അവന്റെ വഴികൾ എത്ര അനുഭവകരമാകുമോ? കർത്താവിന്റെ അനുസരണങ്ങളാ അവന് സ്നേഹിക്കുന്നവരാ അവരെ അവന് അതിലായിരുന്നവരാ അവന് പലതും മുമ്പേ കൊടുത്തിട്ട പ്രതികരണമാകുന്നവരാകലും അവരെല്ലാം അവനാലും ആകുന്നുണ്ടല്ലോ അവൻ എന്നേക്കും മഹത്വം ആമേൻ. സഹോദരന്മാരെ ഞാൻ ദൈവത്തിന് പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായത് ജീവനും വിശുദ്ധിയും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിച്ച് ലോകത്തിന് അനുരൂപമാകാതെ അന്യം പ്രസാദം പൂർണ്ണതയുമുള്ള ദൈവത്തിന് തിരിച്ചറിയാതെ ബാധിച്ചു തരാതെ ദൈവം അവനവന് വിശ്വാസം നിർമ്മിച്ചതുപോലെ സുഗതമാകുമ്പോൾ സാധിക്കണമെന്ന് ഞാൻ ണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും പ്രവർത്തിക്കുന്നു. ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളാകുന്നവയാണ് നമുക്ക് ലഭിച്ചു തുടങ്ങിയും ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവനെതിരെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ നല്ല ജീവനും കൃത്യതയോടെയാകട്ടെ. സ്നേഹം ഹൃദ്യരാജ്യമാലയിച്ചിട്ട് തീയതിനെ നിർത്തി നല്ലതിനോട് പറ്റിക്കൊണ്ടു വരും. ഭക്തരെ ബഹുമാനിക്കുന്നതിനെ മുന്നിട്ട് കൊണ്ടുവരും. ഉത്സാഹത്തിൽ മനസ്സിലാതെയാളായി ഭക്താവിനെ ചേർക്കുകയും ആശയിൽ ദോഷിക്കുകയും കഷ്ടതയും പരിശോധനകാലത്തിൽ പ്രാർത്ഥനയിൽ തീർക്കുകയും വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക് കൂട്ടായ്മ ചെയ്യുകയും കാണിക്കുകയും അതിനെ സർക്കാരും ആചരിക്കുകയും ചെയ്യുകയും നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ശമിക്കാതെ അനുഗ്രഹിക്കുകയും സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യുകയും തമ്മിൽ ഐക്യപറ്റുന്നവരായി വലിപ്പം പാവിക്കാത്തതിനെ ബുദ്ധിമാനും വിചാരിക്കരുത്. ആർക്കും ചിന്തിക്കുവാനും ചിന്തി ചെയ്യാതെ സകല മനുഷ്യരിൽ മുമ്പിൽ യോഗ്യമായതും കഴിയുന്നതെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരും സമാധാനത്താൻ ഇരിക്കുകയും പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുന്ന കർത്താവരം ചെയ്യുന്നു. എന്നാൽ നിന്റെ കത്തിരിച്ചെത്തുന്നതെങ്കിൽ അവനെ ഞാൻ കൊടുക്കാം. അവനെ തലമേൽപ്പിക്കുന്നതിൽ തന്നെ ജയിക്കുന്നുവല്ലോ. പിന്നെയാണ് കർത്താവെ നന്മയാൽ പിന്നെ ജയിക്കുക. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരികൾ ഒരു അധികാരവുമില്ല. ഉള്ളാധികാരങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കും. ആകയാൽ എന്നാൽ അവനോട് പൂയത്തിന് ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ നിന്റെ നേതാവ് ഭയപ്പെടുക. വെറുതെയല്ല അവൻ ആൾ വഹിക്കുന്നത് ദൈവത്തിന്റെ സത്യം നിമിത്തം ഭരിച്ചതിനെ ശുശ്രൂഷകരായിരുന്നു ജാതികളെന്നും ഞാൻ പറയുന്നു. അതുകൊണ്ട് ഞാൻ ജാതികളെ വാഴ്ത്തുന്നതിനോട് ഒന്നിച്ചാണ് എന്ന് പറയുന്നു. തന്റെ ജാതികളുമായി ഭർത്താവിനെ സ്തുതിച്ചിട്ടേ എന്ന് പറയുന്നു. ഇവിടെ നേരം ജാതികളെ മറയ്ക്കാൻ എതിർക്കുന്നവരുമായി ഉണ്ടാകും, അവരെ ജാതികൾ പ്രത്യാശ്രയിക്കും എന്ന് യെശയ്യാവ് പറയുന്നു. നിങ്ങൾ പ്രത്യാശയിൽ സംതൃപ്തിയുള്ളവരായി വിശ്വസിക്കേണ്ടതിന് നിങ്ങളെ സന്തോഷവും സമാധാനങ്ങളും നിറച്ചുമാറാകട്ടെ. സഹോദരന്മാരിൽ നിങ്ങൾ തന്നെ ദയാമുള്ളവരും നല്ല ജ്ഞാനം പറഞ്ഞവരും കണ്ണീർ പ്രബോധിക്കാൻ പ്രാപ്തമാകുന്നതിന് ഞാൻ നിങ്ങളെ ചോദിച്ചെങ്കിലും ജാതികൾ എന്ന ഒരുപാട് വിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട പ്രസാദമായ തീരുമാനം ജാതികളിൽ എനിക്ക് നിയമസംബന്ധമായി ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വരണം. നോക്കിയാലും അടിയാളന്മാരും അത്ഭുതങ്ങളുടെ ശക്തി കൊണ്ടും അശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ നിർത്തുന്നു. അങ്ങനെ ഞാൻ ലഭിച്ചത് ദേശം വംശിച്ച് സഞ്ചരിച്ചതിന്റെ വിശേഷ പോഷണം പരിശീലിക്കുന്നു. ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിൽ പണിയാകിരിക്കേണ്ടതല്ലേ. ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലെല്ലാം അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവരെ കാണുന്നതും എനിക്കില്ലാത്തവർ ഗ്രഹിച്ചത് എന്നിരിക്കുന്നത് പോലെ അത്രേ വിശേഷം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും നടക്കണം. ഇപ്പോഴോ എനിക്ക് ഈ വിക്കുകളിൽ കൂടി ഇനി അറിവില്ലായാലും മുമ്പോട്ട് വരുമാൻ അനേക സന്ദർശനങ്ങളായി വായിച്ചുകൊണ്ടിരിക്കാൻ താങ്കിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളവയും നിങ്ങളെ കാണാനും ആദ്യം നിങ്ങളെ കണ്ട സന്തോഷത്തേക്ക് നിങ്ങളെ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. ഇപ്പോഴും ഞാൻ ദുഷ്ടന്മാരും ചെയ്യുവാൻ ദുരിച്ചിലേറെ യാത്രയാകുന്നു. ദുരിച്ചിലേറെ ദുഷ്ടന്മാരും ദുരിതന്മാരും ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ ഇപ്പൊ തന്നെയാലും അഖായിരുമുള്ളവർക്ക് ഇഷ്ടം തോന്നി. ഇഷ്ടം തോന്നിയെന്ന് മാത്രമല്ല അത് അവർക്ക് കടന്നു രാജ്യങ്ങളിൽ കൂട്ടാളികളായിരിക്കാൻ ഐക്യങ്ങളിൽ അവർക്ക് ശുശ്രൂഷ ഇടം കാണപ്പെട്ടിരിക്കുന്നുവല്ലോ. ഞാൻ അത് സമർപ്പിച്ച് ഇവൻ ദോഷം വരുത്തി ശേഷം നിങ്ങളെ വഴിയായി തന്നെ വരുമ്പോൾ കൃഷ്ണന്റെ അനുഗ്രഹം തീർച്ചയായും രക്ഷിക്കേണ്ടതിന് ശ്രീമനേക്ക് ഞാൻ കൊണ്ടുപോകുന്നു. നിങ്ങളോട് കൂടി പലം തടുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥനയില്ല എന്നോട് ഇങ്ങനെ പറയണമെന്ന് ആത്മാവിന്റെ സ്നേഹത്തെയും കുറിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എല്ലാവർക്കും കൂടെ എനിക്കുമാറാകട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. ബാറയ്ക്കും പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വസ്വദ്രാതുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം നടത്തുന്ന അനുഗ്രഹീതമായ ഈ ആത്മീക ശ്രമത്തിലേക്ക് എല്ലാവരെയും വളരെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാനും ദൈവാശ്രയ ബോധത്തോട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനും തമ്പുരാൻ ഒരുക്കിത്തന്ന ആ ശ്രേഷ്ഠമായ നിമിഷത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന മതത്തിൽ ആഴമായ വിശ്വാസത്തോടും തികഞ്ഞ ആത്മീക അവബോധത്തോടും ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുവാൻ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഹൃദയം നുറുങ്ങിയ ഹൃദയത്തോടെ മുമ്പാകെ വെക്കുന്ന അപേക്ഷകളും പ്രാർത്ഥനകളും സ്വർഗീയ ഊർഫേമിൽ സ്വീകാര്യയോഗ്യമാകുവാൻ അവിടുന്ന് ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും ചെയ്യാം. ഈ പ്രാർത്ഥനയിൽ തുടക്കമിട്ട പിതാക്കന്മാരെയും ഇപ്പോഴതിനെ നയിക്കുന്ന തിരുമേനിയും ഒക്കെ സ്നേഹാദരോടുകൂടി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും, പന്നി അമ്മാമനച്ഛൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയ ബിജോയി അച്ഛൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും ധന്യമാർന്ന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പല സ്ഥലങ്ങളിലായി ഈ പ്രാർത്ഥനയിൽ ചേരുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ സാന്നിധ്യം ഒരു അനുഗ്രഹീതമായി തീരുവാണ്, തമ്പുരാന്റെ കൃപ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 64-ാമത്തെ ഗീതം നമ്മൾക്ക് ചേർന്ന് എല്ലാവരും ചേർന്ന് പാടാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു മോഹനങ്ങൾ വായിച്ചപ്പോൾ, വേദോസം വായിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ ഒരുപാട് തടസ്സമുണ്ടായിരുന്നു. അതിന് അവിടുത്തെ ഫോണിലാണോ എന്റെ അതാ ടെക്നിക്കൽ പ്രോബ്ലം ആണെന്ന് അറിയാനായിട്ടാണ്. മാമനച്ചൻ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? അച്ഛാ
ക്ലിയർ ആണ്. മോഹന്റെ ഉഴപ്പായിരുന്നു. നമ്മൾ എല്ലാവരോടും പാടാൻ പറയുമ്പോഴ് അവരുടെ ഫോണുകൾ മ്യൂട്ട് ചെയ്ത് വേണം പാടാൻ എന്ന്
പറയുന്നത്. നിങ്ങൾ പാടുന്നവർ അല്ലെങ്കിൽ ഒന്ന് കേട്ടിരിക്കുക, അതല്ലാത്തവർ ചേർന്ന് പാടുന്നവരാണെങ്കിൽ ദയവായിട്ട് ഫോൺ മ്യൂട്ട് ചെയ്ത് ഇതിൽ പങ്കാളികളായാൽ മതി. സുവിശേഷ ഗീതങ്ങളിൽ 64-ാമത്തെ ഗീതം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലാതില്ല ഭൂമിയിൽ ആഗ്രഹിക്കാൻ ആരും എന്നുള്ള ഗീതം പാടി നമുക്ക് ശുശ്രൂഷ തുറന്നുള്ള ഭാഗം മുന്നോട്ട് പോകാം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവില്ല ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവില്ല ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മണ്ണിടത്തിൽ വന്നതും, നീചരാം ഞങ്ങളോട് പാപമെല്ലാമേറ്റതും, നീചരാം ഞങ്ങളോടെ പാപമെല്ലാമേറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, കാൽവറി മലമുകളേറി നീ ഞങ്ങൾക്കായി, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഇരേകിയ, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഇരേകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, ശത്രുവിൻ അഗ്നിയത്രം ശക്തിയോടെ തീർക്കുന്ന മാത്രയിൽ ജയം തന്നു സൂക്ഷിച്ചിടുന്ന, മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, ജനകനുടെ ബാലമാമർന്നു നീ ഞങ്ങൾക്കാ, ദിനം പ്രതി പക്ഷപാതം ചെയ്തു ജീവിച്ചിടുന്ന, ദിനം പ്രതി പക്ഷപാതം ചെയ്തു ജീവിച്ചിടുന്ന, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും, ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ, ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നിത്യജീവമോഴികൾ നിന്നേലുണ്ടു പാരനെ, നിന്നെ വിട്ടിട്ടാടി എങ്ങനെന്നു പോയി വാസിക്കും, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങു പോയി വാസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശ്രഹായിക്കും സ്തുതി ആദ്യമേക്കുന്നേ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വരുവാനിരിക്കുന്നവനും അയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, അണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യേണ്ടതേ. നീ പരിശുദ്ധൻ
കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നേ
കേൾക്കുന്നില്ല, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല.
മാമനസിന് അത് അറിയുന്നില്ലെന്ന് തോന്നുന്നു. എനിക്കൊന്ന് അവിടെയോ ഫോണിന്റെ നെറ്റ്വർക്ക് ബ്ലോക്കർ
ആയിക്കെ.
അച്ഛനെ എനിക്ക് കേൾക്കാം. ഒരു അച്ഛൻ സ്വർഗസ്വനായ പിതാവേ പ്രാർത്ഥിച്ചു. ബാക്കി
ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, എന്റെ തിരുവേശ്വര സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് ഇന്നും തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കുറഞ്ഞു മറിയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ ഉദരപരമായ നമ്മുടെ കർത്താവ് ശിശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹേ മാതാവായ വിശ്വകന്യ മർത്തുപറയുമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദേവനാണപേക്ഷണമേ. ആമീൻ.
ബാറക്കുമോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെശിഹ തമ്പുരാനെ, നിന്റെ ദൃഷ്ടം പ്രവർത്തിപ്പാൻ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. എന്റെ സ്രഷ്ടാവാകുന്ന മെശിഹ തമ്പുരാനെ, വെടിപ്പോടും വിശുദ്ധിയോടും കുറ്റം കൂടാതെയും മാലിന്യം കൂടാതെയും നിന്റെ തിരുമുമ്പാകെ നിന്ന് പ്രാർത്ഥിക്കുവാൻ നിന്റെ ദൈവത്വത്തിന് ആദ്യമില്ലാത്ത കരുണകളാൽ ഞങ്ങളെ സഹായിക്കണമേ. എന്റെ സത്യ ശരണവും ബലവുമുള്ള ആശ്രയവും എന്റെ ബലഹീനതയുടെ അഭയസ്ഥാനവുമായിരിക്കുന്ന മെശിഹ തമ്പുരാനെ, നിനക്ക് തിരുവിഷ്ടമുണ്ടായി എന്റെ എളിയ ആത്മ നിന്നെ ജീവനെ നാശത്തിൽ നിന്ന് രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് തിരുവിഷ്ടമുണ്ടായിട്ട് ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരനായ എന്റെ മേൽ തിരുവിഷ്ടമുണ്ടായി എന്റെ ജീവകാലമെല്ലാം നിന്റെ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാനും നിവർത്തിപ്പാനും ഞങ്ങളെ ശക്തിപ്പെടുത്തിയതായിക്കണമേ. ഉത്തമനും ദയാനുമായ കർത്താവേ, എന്റെ പ്രാർത്ഥന വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവേ, ശത്രുക്കൾ എന്നിൽ ഉളവാക്കുന്ന അന്യവിചാരങ്ങളിൽ നിന്നും നിന്റെ കരുണയാൽ എന്നെ ഒഴിക്കണമേ. അന്യവിചാരങ്ങൾ എന്റെ ഹൃദയത്തെ പതറിക്കാതെ നിന്റെ കൃപയാൽ എന്നെ കൂട്ടിച്ചേർക്കണമേ. എന്റെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കഠിന ഓളങ്ങളിൽ നിന്ന് നിന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് എന്നെ തിരിപ്പിക്കണമേ. എന്റെ കർത്താവേ, നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞാൻ പൂർണ്ണമായും നിന്നിലൊന്നായിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ബലഹീനനും പാപിയുമായ എന്റെ കാരണമായ മെശിഹതമ്പുരാനെ, നിന്റെ സർവ്വകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും സമയത്ത് നീ എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിലാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് ഫോണിന്റേത് ഫോണൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ടെക്നിക്കലായിട്ട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾ ക്ഷമിക്കണം എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുന്നു. ഈ അനുഗ്രഹീതമായ പ്രഭാതം നമുക്ക് ദൈവം ഒരുക്കി തന്നു. ശാന്തമായി ഈ ദിനം വിവിധ സ്ഥലങ്ങളിൽ ആരെങ്കിലും ഒരേ മനസ്സോടുകൂടി കർത്തൃകൃപയിൽ ആയിരിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിങ്ങളൊക്കെ ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനുശേഷം പ്രസംഗിക്കുന്ന ആൾ സംസാരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ അത് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ അറിയാൻ പറ്റാതെ വരും. കാരണം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കേൾക്കുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ കേൾക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ഡിസ്ക്ലെയ്മർ ഉണ്ടെങ്കിൽ അറിയിക്കുകയാണെങ്കിൽ അത് വീണ്ടും മറ്റെന്തെങ്കിലും സംവിധാനം ചെയ്യാനായിട്ട് കഴിയും. നമുക്കറിയാം ഇന്നും സമൂഹമൊക്കെയും പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടിയൊക്കെ ലോകമൊക്കെയും നടന്നു പോകുമ്പോഴും ശാന്തമായി വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള ദിനങ്ങളാണ് ഇത്. പെന്തിക്കോസ്തിക്ക് ഉയർപ്പ് തുടങ്ങി പെന്തിക്കോസ്തി വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ നോമ്പിന്റെ ദിനങ്ങളൊന്നും അല്ലായിരുന്നു. നമുക്ക് ബുധനാഴ്ച നോമ്പോ വെള്ളിയാഴ്ച നോമ്പോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവസാനത്തെ 10 ദിവസം കാത്തിരിപ്പിന്റെ ദിനങ്ങളായിട്ട് നമ്മൾ ക്രമീകരിച്ചു. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള ദിനങ്ങളൊക്കെ പിന്നെ നമ്മൾ വീണ്ടും നോമ്പിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് ബുധനാഴ്ച ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെയും കഴിവതും ആളുകളൊക്കെ നോമ്പ് നോക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി തന്നെയും നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും സഹജീവികൾക്കൊക്കെ പ്രാർത്ഥിക്കാനുള്ള ഒരു വിളിയാണ് നമ്മുടെ ജീവിതത്തിൽ. പലപ്പോഴും നമ്മുടെ ജീവിതം നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്തങ്ങളൊക്കെ അനവധിയുണ്ടെങ്കിലും ഈ ലോകത്തിലേക്ക് ദൈവം നമ്മളെ അയച്ചപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ നമ്മൾ ചുമതലപ്പെട്ടവരാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്പമെങ്കിലും നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു വലിയ സംഗതി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആ ഒരു മനോഭാവം കൂടെ നമ്മൾ കാണിക്കുമ്പോൾ കുറെ കൂടെയൊക്കെ ആ ദൈവിക വിളിയുടെ പൂർണ്ണത നമ്മളിലൊക്കെ സകല മാനവജാതിയിലും വെളിപ്പെട്ടു വരും എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കത്തക്കവണ്ണമുള്ള ഒരു മനോഭാവങ്ങളിലേക്ക് ഞാനും നിങ്ങളും ഒക്കെ വളരുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥവത്തായി തീരുന്നത്. 90-ാം സങ്കീർത്തനത്തിലെ 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവെ മടങ്ങി വരണമേ എത്രത്തോളം താമസം, യഹോവയെ മടങ്ങി വരണമേ എത്രത്തോളം താമസം. സങ്കീർത്തനത്തിന്റെ ഒരു പ്രത്യേകത, ഒരു ചെറിയ വാക്യം പോലും നമ്മുടെ ചിന്താഗതികളെ അല്ലെങ്കിൽ നമ്മുടെ വീക്ഷണങ്ങളെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വാക്യങ്ങളാണ്. എല്ലാ വേദോത്സവത്തിലെ എല്ലാ വാക്യങ്ങളും എല്ലാം പരിശുദ്ധാത്മാവിൽ പ്രേരിതമായിട്ടുള്ളതാണ് സംശയമൊന്നുമില്ലെങ്കിലും സങ്കീർത്തനമൊക്കെ വായിക്കുന്ന മനുഷ്യനെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ അത് എഴുതിയ ആളുകളൊക്കെ ഉയർന്ന ചിന്താഗതിയും അത്യുന്നതമായ ആത്മീയ നിലവാരമുള്ളവരാണെങ്കിലും ഒരു സാധാരണ മനുഷ്യന്റെ താഴേക്കിടക്കി വന്ന് അവന്റെ മാനസിക നിലവാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ള ഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് 90-ാം സങ്കീർത്തനം ഒരു മോശയുടെ പ്രാർത്ഥനയാണെന്നാണ് പറയുന്നത്. മോശയുടെ പ്രാർത്ഥന, നമുക്കൊത്തിരി സംശയങ്ങളുണ്ട്. എങ്ങനെ മോശയുടെ പ്രാർത്ഥന എങ്ങനെ ദാവീദിന്റെ പുസ്തകത്തിൽ വന്നു അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളിൽ വരുന്നു എന്നൊക്കെ പല ഇതുമുണ്ട്. പക്ഷെങ്കിൽ തന്നെയും ഒരുപക്ഷെ മോശ പ്രാർത്ഥിച്ചത് കേട്ടിട്ട് ആരെങ്കിലും എഴുതിയത് പകർത്തിയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ അത് ഒരു പാരമ്പര്യമായി വന്ന് കേട്ട് വന്നത് ആരെങ്കിലും കേട്ടിട്ട് എഴുതിയതാവും, എന്ത് തന്നെയാണ്. പക്ഷെ ഇത് മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. മോശയുടെ പ്രാർത്ഥനയിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തുന്നത്, കർത്താവെ മടങ്ങി വരണമേ. എന്തുകൊണ്ടാണത് മോശ പ്രാർത്ഥിച്ചതെന്നറിയാൻ പാടില്ല. എങ്കിൽ തന്നെ എങ്ങനെയാണെങ്കിലും ഈ യഹോവ മടങ്ങി വരണേ എന്ന് പറയുമ്പോൾ യഹോവയുമായി മോശയുടെ ആഴമായ ഒരു ബന്ധം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു ഭക്തന്റെ ജീവിതത്തിലെ ദൈവത്തെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആഴമായ ഒരു ബന്ധത്തിന്റെ ബോധ്യമാണ് ഇവിടെ വെളിപ്പെടുക, യഹോവയെ മടങ്ങി വരണമേ. നമുക്കറിയാം സാധാരണ വേദോത്സവത്തിൽ നമ്മൾ കാണുന്ന പല മനുഷ്യരിലും ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യ ബോധവും അല്ലെങ്കിൽ ദൈവസ്നേഹവും അത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അത്രത്തോളം മറ്റാരോടൊന്നും എനിക്ക് തോന്നുന്നില്ല സാധാരണ മനുഷ്യരിൽ. അപ്പൊ അങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിച്ച അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവപാതയിൽ നടന്ന മോശ എവിടെയെങ്കിലുമൊക്കെ ദൈവം ആ ദൈവ സാന്നിധ്യം അല്ലെ മാറി നിൽക്കുന്ന അവസരത്തിൽ ആ നഷ്ടബോധത്തിൽ നാവാം ഈ മോശ പ്രാർത്ഥിക്കുന്നത്, യഹോവ മടങ്ങി വരണമേ എന്ന് പറഞ്ഞാൽ എപ്പോഴും നീ എന്റെ കൂടെ ഉണ്ടാകണമേ എന്നാണ് ഒരു പക്ഷേ മോശ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ മാറ്റപ്പെട്ടു പോകുന്ന ദൈവ സാന്നിധ്യം വീണ്ടും എപ്പോഴും എന്റെ. അപ്പൊ ഇതിൽ നിന്ന് തിരിച്ചറിയുന്ന ഒരു സത്യം, ഈ ദൈവ സാന്നിധ്യം മോശ അത്ര കണ്ട് സന്തോഷിച്ചിരുന്നു എന്നുള്ളത്. മറ്റ് എല്ലാത്തിനേക്കാളിലും മറ്റേതൊന്നിനേക്കാളിലും അപ്പുറമായി ദൈവ സാന്നിധ്യം അത്രമാത്രം മോശം ആസ്വദിച്ചിരുന്നു എന്നുള്ളതാ ദൈവമേ. ഇതിന് വേറെ അർത്ഥങ്ങളൊക്കെ കാണും, ഞാൻ അതിലേക്ക് ഒന്നും പറയുന്നില്ല. കാരണം ഇന്ന് പ്രസംഗിക്കുന്നത് ഞാനല്ല, വിശ്വസിച്ചന അമുഖമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ച പറയുന്നത് മാത്രമേ ഉള്ളൂ. അത്രമാത്രം ദൈവ സാന്നിധ്യം ഇഷ്ടപ്പെട്ട ഒരാളാ മോശ. ദൈവ സാന്നിധ്യം അകലുന്നത് മോശയ്ക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ദൈവത്തെ അറിയുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയാളാ. വൈഷമ്യങ്ങൾ അനവധി ഉണ്ടായിരുന്നു മോശയുടെ ജീവിതത്തില്. പക്ഷെ അവിടെയൊക്കെ മോശ ആ ദൈവസാന്നിധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സുഖം അനുഭവിച്ചറിഞ്ഞു എന്നുള്ളതാ മോശയുടെ ജീവിതത്തിലെ. ആ ദൈവം അല്പമെങ്കിലും മാറി നിൽക്കുന്നത് മോശയ്ക്ക് ഏറ്റവും വലിയൊരു നഷ്ടബോധമായിരുന്നു. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒക്കെ ഈ ലോകത്തിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാകുമ്പോൾ നമ്മളിലും ഉണ്ടാകേണ്ടത് ഒരു മനോഭാവമാണ്. യഹൂദജനം ഒരു അല്ലെങ്കിൽ ആദിമ ക്രിസ്ത്യാനികള് ഈ ഒരു ഭാഗം യഹോവയെ മടങ്ങി വരണേ മാറാനാഥ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പെന്തക്കോസ്തിന് ശേഷം എല്ലാ ആത്മീയ പിതാക്കന്മാരും ശിഷ്യന്മാരും ഒക്കെ ഈ പ്രാർത്ഥന ഉരുവിട്ടിരുന്നു. ഇന്ന് സഭ നമ്മൾ ഞാനും നിങ്ങളും ഒക്കെ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഉരുവിടേണ്ട പ്രാർത്ഥനയെ യഹോവയെ വരണമേ വരണമേ. അത് ജീവിതത്തിൽ ചില വേദനകൾ ഉണ്ടാകുമ്പോൾ മാത്രമോ കഴിഞ്ഞ് ഇങ്ങ് വന്ന് എന്നെ കൊണ്ടുപോകാമെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ചില വേദനകൾ ഉണ്ടാകുമ്പോൾ വരണേ എന്നുള്ളതല്ല. ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് ഈ ലോകം തരുന്ന സമ്മാനിക്കുന്ന സൗഭാഗ്യങ്ങളെക്കാളിലും ഈ ലോകം രൂപപ്പെടുത്തി തരുന്ന ബന്ധങ്ങളുടെ നന്മകളെക്കാളും ഒക്കെ അപ്പുറമാണ്. അത് വാക്കുകൾക്ക് അതീതമാണ് ദൈവതമ്പുരാന്റെ കൂടെയുള്ള വാസവും ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതവും. അത് നിരന്തരം കാംക്ഷിക്കാൻ അത് നിരന്തരം ആഗ്രഹിക്കാനൊക്കെ നമ്മുടെ ഈ കൂട്ടായ്മകളും പ്രാർത്ഥനകളും ഒക്കെ രൂപാന്തരപ്പെട്ട് വരട്ടെ. യഹോവെ മടങ്ങി വരണമേ മടങ്ങി വരണമേ, നിന്റെ രാജ്യം വരണമേ. ആ രാജ്യം വരുമ്പോൾ നമുക്കറിയാം ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളില്ല. ഇന്ന് ആരുടെ പറഞ്ഞ കേട്ടു രണ്ടു ദിവസമായിട്ട് മെസ്സേജ് നൽകുന്നുണ്ട് ഇന്ന് ടൗണിലൊക്കെ ഇവിടെ ഹൈവേ 6 അല്ലെങ്കിൽ ഹൂസ്റ്റണിലൊക്കെ പോകുന്നത് സൂക്ഷിച്ചു വേണം പലതരത്തിലുള്ള കോലാഹലങ്ങൾ നടക്കാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ളത്. ചിലരൊക്കെ അത് ഭയപ്പെട്ട് പുറത്തിറങ്ങാത്തവരും കാണുമായിരിക്കും. എന്ന് പറഞ്ഞാൽ എവിടെയും സ്വതന്ത്രമായിട്ട് നമ്മളൊക്കെ ആരും ഉപദ്രവിക്കാത്ത മനുഷ്യരാണെങ്കിലും നമുക്ക് പോലും അങ്ങനെയുള്ള മനുഷ്യർക്ക് പോലും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് രോഗമുണ്ടാക്കുന്ന സംഗതി മാത്രമൊന്നുമല്ല, മനുഷ്യൻ മനുഷ്യനെ തന്നെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനൊരു തലത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമുക്ക് ആകെ കൂടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഉയരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനിക്കുന്ന ആ നന്മകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കും നിരന്തരം ദൈവത്തോട് ഈ മോശം പ്രാർത്ഥിച്ച പ്രാർത്ഥന ദാവീദ് അടർത്തിയെടുത്തി പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ആ പ്രാർത്ഥനയുടെ പിൻഗാമികളാകാം. യഹോവയെ മടങ്ങി വരണമേ. ഇനി നമുക്കൊരു സന്തോഷം, നിത്യമായ സന്തോഷം അത് മാത്രമേ ഉള്ളൂ. ആ സന്തോഷങ്ങളിലേക്കാകട്ടെ നമ്മുടെ ഈ സഭ സമ്മാനിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ നൽകുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ, ബുധനാഴ്ചകളും വെള്ളിയാഴ്ചകളും ഒക്കെ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കണമെന്ന്. ആ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒക്കെ പങ്കാളികളായി നമുക്ക് വേണ്ടി ഇനി വരാൻ പോകുന്ന ഏത് സമയം ദൈവം വരും നമുക്കറിയത്തില്ല. വരാൻ പോകുന്ന തലമുറകളിലും ഒക്കെ ആ ഒരു ആത്മീയ കൂട്ടായ്മയുടെ കാത്തിരിപ്പ്, ഒരു പെന്തക്കോസ്തി പെരുന്നാളോട് അവസാനിക്കുന്നതല്ല നമ്മുടെ കാത്തിരിപ്പ്, നിരന്തരം നമ്മുടെ തമ്പുരാന്റെ സ്വർഗീയ അപ്പന്റെ രണ്ടാമത്തെ വരവ് വരെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ തലമുറകളെ ആ ഒരു പ്രതീക്ഷയിലേക്ക് കാത്തിരിപ്പിൽ കൂടി മണവാളിനെ വരവേൽക്കുവാൻ ഒരുങ്ങുന്ന ഒരു കൂട്ടായ്മയായിട്ട് നമ്മുടെ തലമുറകളും വളരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവചന ധ്യാനം നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട ഡോക്ടർ ബി സി വർഗീസിനാ. നമുക്കറിയാം അച്ഛനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും ഈ പ്രാർത്ഥനയിൽ അച്ഛന്റെ സാന്നിധ്യമുണ്ട്, അച്ഛന്റെ ശബ്ദം നമ്മളെ കേൾക്കുന്നു. മറ്റാരെങ്കിലും ഒക്കെ സൗകര്യമായിട്ട് ലഭിക്കാതിരിക്കുമ്പോൾ അച്ഛനെ ഒക്കെ നമ്മൾ നിരന്തരം ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. മടിയും കൂടാതെ എപ്പോൾ വിളിച്ചാലും അച്ഛന്റെ സാന്നിധ്യവും നല്ല വാക്കുകളും ഒക്കെ ഇതിലുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനത്തോടെ അനുഗ്രഹമാണ്. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ബി സി വർഗീസ് അച്ഛനെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ നേർത്ത് നൽകാനായിട്ട് ക്ഷണിക്കുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം 117 വളരെ സുപരിചിതമായ ഒരു ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 117 ഗീതം.
ലോകത്തിലേകയാത്രയും എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ഉറ്റവരായിരുന്നവ ദോഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. വിൺശക്തിയാലെ നിത്യവും, വിൺശക്തിയാലെ നിത്യവും ലോകത്തിലേകയാത്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും. തേടിയതല്ല ഞാൻ നിന്നെ ക്രൂശിൽ, സ്നേഹം നേടിയ പാപിയാമെന്നേ. ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ലേറ്റു, ഞാനോടുന്നു ലാക്കിലേക്കു പാടുകൾ ലേറ്റു, ഞാൻ മാറുവാനാവതില്ലേ, മാറുവാനാവതില്ലേ, ലോകത്തിലേകയാത്രയം എന്നെ ശുഭാത്രം, ശോകങ്ങളേറി വന്നാലും മാറായുണ്ടു മരുവതിൽ താരമില്ല, മാറായി നാഥനമേശു, മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ, മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ, മാറാ മധുരമാക്കിടും, മാറാ മധുരമാക്കിടും, ലോകത്തിലേകയാത്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും വിശ്വാസ കപ്പൽ താഴുമോ, ഈയുനകിൽ ഈശാനമൂലനേറുമേ, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, വിശ്വാസനായക പ്രിയ, വിശ്വാസനായക പ്രിയ, ലോകത്തിലേകയാത്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും നിൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം, വിശ്വാസ പോരിൽ നിൽക്കുക, പത്മോസിയിലെത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം, പത്മോസിയിലെത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം, വിശ്വാസത്യാഗമില്ലാതെ, വിശ്വാസത്യാഗമില്ലാതെ, ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും.
തിരുവചന ധ്യാനത്തിനായി പ്രിയ ബി സി വർഗീസിനെ ആദരവോടു കൂടി സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു അച്ഛ. പ്രിയ ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ ബുധനാഴ്ച പ്രയർ മീറ്റിംഗിലേക്ക് കടന്നു വരുന്നത് അല്പസമയം തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കാം എന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന വന്ദ്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നാം ഇന്നായിരിക്കുന്നത് പോസ്റ്റ് പെന്തക്കോസ്റ്റൽ പീരിയഡിലേക്കാണ് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെ പെന്തക്കോസ്റ്റൽ ശുശ്രൂഷ നടത്തി. ആൾക്കാരുടെ മനസ്സിൽ തോന്നിയൊരു ചോദ്യമാണ്, നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല എന്നുള്ളത്. തീർച്ചയായും വിശുദ്ധ മാമോദീസായാലും വിശുദ്ധ മുറോന അഭിഷേകത്താലും നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഉണ്ട്. പിന്നെ എന്തിനാണ് പത്ത് ദിവസം കാത്തിരിപ്പിന്റെ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്? അത് നമ്മൾ ലഭിച്ചിരിക്കുന്ന ആത്മാവ് ഒരു തീക്കൊട്ടയായിട്ട് നമ്മളുടെ ഉള്ളിൽ ശേഷിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ജീവിതത്തിൽ പാപവും മറ്റുള്ള കാര്യങ്ങളാൽ വലഞ്ഞ് അത് ചാരം മൂടിക്കിടക്കുകയാണ്. ആ ചാരം ഒന്ന് തട്ടിക്കളഞ്ഞ് ഒന്ന് പ്രോജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് എല്ലാ വർഷവും മുട്ടുകുത്തലിന്റെ ശുശ്രൂഷ നാം നടത്തുന്നത്. ആ തീ ജ്വലിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ആ സന്ധ്യാസമയത്തേക്ക് എമ്മൗസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ രണ്ട് ശിഷ്യന്മാരുമായിട്ട് ഒന്നിച്ചു നടന്ന് അവരുടെ ഉള്ളിലെ ആ സംശയങ്ങൾ മാറ്റിക്കൊടുത്ത് പറയുന്നത് അല്ല ഒന്നാം തരം ഒരു ബൈബിൾ സ്റ്റഡി അവിടെ നടത്തുന്നത്. പ്രോട്ടോ ഇവാഞ്ചലിയോൻ അല്ലെങ്കിൽ എന്ന് പറയപ്പെടുന്ന ഉൽപ്പത്തി പുസ്തകം 3:15 ആരംഭിച്ച് അത് യെശയ്യാവിൽ കൂടി തന്റെ ദാസൻ അല്ലെങ്കിൽ സഫറിംഗ് സെർവന്റിൽ കൂടി വന്ന് മഹത്തീകരിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ അവസാനിക്കുന്നു. ആ സമയം നമ്മൾ വായിക്കുന്നത് അവരുടെ ഉള്ളിൽ തീജ്വാല അല്ലെങ്കിൽ ഉള്ളിൽ കത്തിജ്വലിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരു റീകിൻഡലിംഗ് ദ ഫയർ, നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഒന്ന് റീകിൻഡിൽ ചെയ്യുകയാണ് മൂന്ന് പ്രാവശ്യത്തെ മുട്ടുകുൽപ്പിനുള്ള ശുശ്രൂഷയിൽ കൂടി നാം കാണുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, പഴയ നിയമത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ആത്മാവിലുള്ള ആ കൺവേർഷൻ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കാനാണ്. ഇന്ന് മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛന്റെ സുബോറോയുടെ ഓൺലൈനിലെ പ്രോഗ്രാം ഞാൻ കണ്ടു. അതിൽ വായിക്കുന്നത് വിശുദ്ധ പൗലോസ് ലീഗ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം തൊട്ട് ആരംഭിക്കുന്നതാണ്. പെട്ടെന്ന് എന്റെ മനസ്സിൽ കടന്നു തന്നുള്ള കൂടിയൊരു ചിന്ത, നാം എല്ലാവരും പഴയ നിയമത്തിൽ നിന്നും എടുത്ത് ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം അതിനുള്ള ഒരു പ്രത്യേക കാരണം എനിക്ക് തോന്നുന്നത്, എന്റെ മനസ്സിൽ തോന്നുന്നതും, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിനും കഥ പറയുന്നതിനും ഒരുപാട് സമയം എടുത്ത് നമുക്ക് മെസ്സേജ്, ഒരു ചെറിയ ഒരു മെസ്സേജും കൊടുത്ത് നിർത്താം എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം. അങ്ങനെ ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ റോമയുടെ ലേഖനം വായിച്ചിട്ടുണ്ട് എങ്കിലും അത് യഥാർത്ഥമായിട്ട് അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചിട്ടുമില്ല. പഠിക്കുന്ന സമയത്തും മറ്റും ഇത് എപ്പിസിൽ ഓഫ് എപ്പിസിലസും ലെറ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പം റോമർക്ക് എഴുതിയ ആ ഈ എപ്പിസിലിനെ കുറിച്ച് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ അതിനെക്കുറിച്ച് അങ്ങോട്ട് അധികമായിട്ട് ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ വായിച്ചു കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിനകത്ത് എന്തെങ്കിലും ഒന്ന് പറയാമെന്ന്, പ്രത്യേകിച്ച് ആത്മാവിനെ കുറിച്ചുള്ളത്. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ഹോൾ ക്രിസ്ത്യൻ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ഡിസ്പെൻസേഷൻസ് കാണാം, അല്ലെങ്കിൽ യുഗമെന്നോ ഏജ് എന്നോ ഒക്കെ പറയാം. 1-ാമത്തെ ഡിസ്പെൻസേഷൻ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ ദ ഓൾഡ് ടെസ്റ്റമെന്റ് ഡിസ്പെൻസേഷൻ. 2-ാമത്തേത് അതിനകത്ത് നാം പിതാവായ ദൈവത്തിന്റെ പ്രവൃത്തികളാണ് കാണുന്നത്. 2-ാമത്തേത് ഡിസ്പെൻസേഷൻ വരുമ്പോൾ ഗോസ്പെലിലാണ്, അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുത്രൻ തമ്പുരാന്റെ ഡിസ്പെൻസേഷൻ കാണാം. 3-ാമത്തേത് വരുമ്പോൾ ദ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റിൽസ് തൊട്ട് റെവല്യൂഷൻ വരെയുള്ള പീരീഡിനെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഉള്ള പരിശുദ്ധരുടെ ഡിസ്പെൻസേഷനാണെന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയില്ലെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വരികയില്ല, സത്യത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ അവ സകല സത്യത്തിലും നീതിയിലും നിങ്ങളെ വഴി നടത്തുന്നു. പെന്തക്കോസ്റ്റ് ദിവസം ആ അഭിഷേകത്താല് പിന്നെ ലഭിച്ചിരിക്കുന്നത് സത്യത്തിന്റെ ആത്മാവായിട്ട് ആണ് ഇന്ന് സഭയെ നയിക്കുന്നു, വഴി നടത്തുന്നത്. അതില് പരിശുദ്ധനായ പൗലോസ് ലീഹ റോമർക്ക് എഴുതിയ സുവിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ, അല്ലെങ്കിൽ റോമർക്ക് എഴുതിയ എപ്പിസിലെ നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. പ്രത്യേകിച്ച് ദിവ്യബോധനം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവർക്കും അത് വളരെ നന്നായിട്ടറിയാം. ഏകദേശം 56-ലാണ് കൊരിന്തയിൽ വെച്ചാണ് പൗലോസ് ലീഗ ഈ ലേഖനം എഴുതുന്നത്, റോമർക്ക് എഴുതുന്നത്. അത് ഒരു ഡീക്കണസസായ ഫീബയുടെ കയ്യിലാണ് ഈ ലേഖനം കൊടുത്തുവിടുന്നത്. 16-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തൊട്ട് വായിച്ചാൽ ഫീബയെ കുറിച്ചും അന്നത്തെ സഹോദരികളായ ശുശ്രൂഷകരെ കുറിച്ചും പൗലോസ് ലീഗ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഈ റോമറുടെ ലേഖനം തന്നെ അതൊരു 3 ഭാഗമായിട്ട് നമുക്ക് വായിക്കാം. ആദ്യത്തെ ഭാഗത്തിന് 1-ാം അധ്യായം 1-8 വരെയുള്ള അധ്യായങ്ങളിലെ ഒരു എക്സ്പൊസിഷനാണ്. എക്സ്പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് ഡിസർട്ടേഷൻ എഴുതുമല്ലോ, അല്ലെങ്കിൽ നിങ്ങളൊരു തെസിസ് എഴുതി സബ്മിറ്റ് ചെയ്യുമ്പോൾ, ഒരു ഡോക്ടറൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു തെസിസ് മാതിരിയാണ്. അതിനകത്ത് നോക്കുകയാണ് ഓരോ അധ്യായത്തിനും ഓരോ വലിയ തെസിസ് എഴുതി പൗലോസുകളിലേക്ക് ഓരോ അധ്യായത്തിനും ഓരോ ഡോക്ടറേറ്റ് കിട്ടേണ്ട തെസിസുകൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത്രയധികം അഗാധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും ദൈവ ആത്മാവിന്റെ നിയോഗത്താൽ എഴുതപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ള ബുക്കുകളാണ്. അതുകൊണ്ടാണ് ഒന്നാം അധ്യായം തൊട്ട് എട്ടാം അധ്യായം വരെയുള്ളതിനെ എക്സ്പോസിഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 9-11 അധ്യായം വരെയുള്ള അധ്യായങ്ങളിലെ 3 അധ്യായങ്ങളിലെ നാഷണൽ ആയിട്ടുള്ള ഒരു അധ്യായമാണ്. അത് നാഷണൽ എന്ന് പറയുമ്പോൾ അന്നത്തെ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. നോക്കണം, പുതിയ നിയമവും പഴയ നിയമങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് നിയമത്തിന് ഉപരിയായിട്ട് ഗ്രേസ് ഉണ്ടാകുന്നതെന്നും ആ ഗ്രേസിലാൽ എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്നും കാര്യമാണ് പൗലോസ് ശ്ലീഹാ അവിടെ ഉദ്ദേശിച്ച് പറയുന്നത്. 3-ാമത്തെ ഭാഗം 12-ാം അധ്യായം തൊട്ട് 16-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളെ അവസാനം വരെയും ഇത് പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യാം ഇന്നത്തെ ജീവിതത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ 2000 വർഷം മുമ്പ് AD 52 എഴുതിയത് ഇന്ന് എങ്ങനെ നമുക്ക് ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് എന്ന് മാത്രം ഞാൻ ഓർമ്മിച്ചുകൊണ്ട് 8-ാം അധ്യായത്തിന്റെ 5-17 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. നിങ്ങൾ വായിച്ചു കേട്ടതുമാണ്. കാലിഫോർണിയ എന്ന മിസ്റ്റർ മോഹനൻ അത് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ്. ഇത്രയും നാൾ ഒരു 3-4 മാസത്തേക്ക് നമുക്ക് പ്രാസംഗികരുടെ അഭാവതയൊന്നും ഇല്ലായിരുന്നു. ഇഷ്ടംപോലെ ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛന്, ഐസക് അച്ഛന് ഇവരിൽ നിന്നും മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വചനങ്ങൾ കേൾക്കുകയും നിങ്ങൾ അത്ര സന്തോഷിച്ചിരിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴേ എന്നിൽ നിന്ന് ഈ കേൾക്കുന്നത് ചിലപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു അരോചകമായിട്ട് ചിലപ്പം തോന്നിയേക്കാം. ഞാൻ വേറൊരു ചിന്താഗതിയിലൂടെ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനകത്ത് 8-ാം അധ്യായത്തിന്റെ 5-17 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ദെയർഫോർ ബ്രദർ വി ആർ ഡെറ്റേഴ്സ് നോട്ട് ടു ദ ഫ്ലഷ് ടു ലിവ് ആഫ്റ്റർ ദ ഫ്ലഷ്, റോമൻസ് 8:12 പറയുന്നതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ സ്പിരിറ്റിന്റെ കാര്യം ഈ പൗലോസ്ലീഹ പറയുന്നത് ഒരു സ്പിരിച്വൽ മേനും കാർണൽ മേനും ഉണ്ട്. ഇതിനകത്ത് എന്താണ് ഈ വ്യത്യാസം എന്ന് പറയുന്നത്, ഹീസ് കോൺട്രാസ്റ്റിംഗ് ഇൻ ദ സേവ്ഡ് ആൻഡ് അൺസേവ്ഡ്. അത് രണ്ടും നോൺ ക്രിസ്ത്യനും ക്രിസ്ത്യനുമായിട്ടല്ല, സേവ്ഡ് ആൻഡ് അൺസേവ്ഡ്, രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വി ഹാവ് ഇൻ ദ ഫ്ലഷ് ഇൻ ദ സ്പിരിറ്റ്, 5-ാമത്തെ വാക്യം, ഇൻ ദ അൺസേവ്ഡ് പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. രക്ഷിക്കപ്പെടാത്തവന് ദൈവത്തിന്റെ ആത്മാവ് ലഭിക്കുന്നില്ല. അപ്പോ നമ്മളെ ശിശുക്കളായിട്ട് നമ്മുടെ സഭയിൽ മാമോദിസ കൊടുക്കുമ്പോൾ തന്നെ ആ രക്ഷയ്ക്ക് യോഗ്യമാകുന്ന വിധത്തിൽ നമ്മളെ ആ കുടുംബത്തോട് ചേർക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ കുടുംബത്തോട് നമ്മളെ ചേർക്കുകയാണ്. സഭയാകുന്ന മാതാവിൽ നിന്നും ജനിച്ച് സഭയിലേക്ക് നമ്മളെ ചേർക്കുകയാണ്. അതുകൊണ്ട് അവരെ ചേർക്കപ്പെടാത്ത 31 വയസ്സുവരെയും 30 വയസ്സുവരെയും നിന്നിട്ട് മാമോദിസ ഏൽക്കുക, വിശ്വാസം ഏറ്റുപറഞ്ഞ് മാമോദിസ ഏൽക്കുക എന്നുള്ള ഒരു പ്രത്യക്ഷതയിൽ നിന്നും ഉണ്ടാകുന്നതല്ല. പക്ഷേ ജനിക്കുക കുഞ്ഞിനെ നാം തന്നെ കുഞ്ഞിനെ അറിവില്ലെങ്കിൽ തന്നെയും നാം നമ്മളെ മാതാവിനോട് ചേർക്കുകയാണ്. ആ കുഞ്ഞിനെ ഒരു ഇനാക്കുലേഷൻ കൊടുക്കണമെങ്കിലോ വാക്സിനേഷൻ കൊടുക്കണമെങ്കിലോ അതിനോട് ചോദിച്ചിട്ടില്ലല്ലോ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സഭയിലേക്ക് ആത്മാവിൽ ചേർത്ത് വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻ ദ ഫ്ലഷ് ആർ ഫോർ ദ ഫ്ലഷ്, ഹിസ് മൈൻഡ് ഈസ് സെന്റേർഡ് ഓൺ ദ തിങ്സ് ദറ്റ് സാറ്റിസ്ഫൈ ദ ഫ്ലഷ്. ഇങ്ങനെയുള്ള ഈ ഫ്ലഷ് അല്ലെങ്കിൽ സംസാര ലോകത്തിലെ സംസാരത്തിന് വേണ്ടിയിട്ട് പിന്നെ ഉള്ള ഒരു ഒരു പ്രത്യേക കഴിവാണ് അവർക്കുള്ളത്. എന്നാൽ ആത്മീകമായിട്ട് ജനിച്ചവൻ ആത്മാവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ തിരക്കിക്കൊണ്ടിരിക്കും. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലെ ആത്മാവിന്റെ ഫലം പിന്നെ ലാത്തിയാലേഖനം 5:22 പറഞ്ഞ ആത്മീയ ഫലം, ആ ഫലങ്ങളല്ല, ഫലം ഒരെണ്ണമാണ്, അത് സിംഗുലറാണ്. അതിലാണ് സ്നേഹം, സൗമ്യത, ഇന്ദ്രിജയം എന്നൊക്കെ വരുന്ന 9 ഫലം കാഴ്ചിരിക്കുന്നത്. അങ്ങനെ ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് അൺസേവ്ഡ് പേഴ്സൺ നെവർ ഡസ് എനിത്തിങ് ഗുഡ് ഓർ ദാറ്റ് ദ ബിലീവർ നെവർ ഡസ് എനിത്തിങ് ബാഡ്. ഇറ്റ് മീൻസ് ദാറ്റ് ദ ബെൻ ഓഫ് ദെയർ ലൈവ്സ് ഈസ് എ ഡിഫറെന്റ്. One lives for the flesh, the other lives for the spirit. Very ആത്മീകമായിട്ട് ജനിച്ചവൻ ആത്മീകമായിട്ട് ജീവിക്കുവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞു ഓർപ്പിച്ച പോലെ പാപങ്ങളോ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നമ്മളെ ചാരം മൂടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് റീക്കിൻഡൽ ചെയ്യുന്നത് വിശുദ്ധ റിക്കൺസിലിയേഷന്റെ ശുശ്രൂഷയോടുകൂടിയാണ്. റിക്കൺസിലിയേഷൻ എന്ന് പറയുമ്പോൾ പിന്നെ മാനസാന്തരം അല്ലെങ്കിൽ കുംഭസാരത്തിന്റെ ശുശ്രൂഷയിലൂടെയാണ് നമ്മൾ അതിനെ പ്രജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പാപത്തിൽ വീണു പോകും, പാപമുണ്ട്. കാരണം ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ് റോമാലേഖനത്തിന്റെ 5:23 പറയുന്നത്. അപ്പൊ ഈ പാപമെങ്കിലും എങ്ങനെ നമുക്ക് ലഭിച്ചു എന്ന് നോക്കുമ്പോൾ ആദാമ്യ പാപം എന്നും ഒറിജിനൽ സിന്നും എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്. കത്തോലിക്കാസഭ ഈ ഒറിജിനൽ സിന്നിനെ കുറിച്ച് പറയുമ്പോൾ നാം അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മൾ ആദാമ്യ പാപം, ആ പാപത്തിന്റെ ആദാമിനുണ്ടായ പാപത്തിന്റെ നേച്ചറില് വി ആർ ബോൺ. അതുകൊണ്ട് പാപ നേച്ചറിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. സോ ദാറ്റ് സിൻ ഇറ്റ് ഈസ് കൺവേസ് ടു ജനറേഷൻ ടു ജനറേഷൻ ടു ജനറേഷൻ. പക്ഷേ ആഡമിന്റെ ഗിൽറ്റ് നമുക്കുണ്ടാകത്തില്ല, അത് അവൻ തന്നെ കേൾക്കണം. ഓരോ മനുഷ്യനും പാപം ചെയ്യുമ്പോൾ പാപം മോചിക്കപ്പെട്ടു കൊടുക്കും. പക്ഷെ പാപത്തിന്റെ ഫലം അല്ലെങ്കിൽ കോൺസിക്വൻസ് ഓഫ് ദ സിൻ ഹാസ് ടു ഫേസ് ഇറ്റ്. അബ്രഹാം കള്ളം പറഞ്ഞു, പാപം ചെയ്തു, ദൈവം അവനോട് ക്ഷമിച്ചു. പക്ഷെ അതിന്റെ കോൺസിക്വൻസസ് പിന്നെ അബ്രഹാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ മോസസ് വാസ് എ മർഡറർ, പാപം ചെയ്തു, അതിന്റെ കോൺസിക്വൻസസ് 40 വർഷക്കാലം മരുഭൂമിയില് അനുഭവിച്ചു തീർക്കേണ്ടി വന്നു. പിന്നെയും അവന്റെ ജീവിതം മുഴുവനും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടായിരുന്നു. എങ്കിലും മോസസ് ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. ഡേവിഡിന്റെ കാര്യം നോക്കിയാലും ദൈവം പാപം ചെയ്തു, പാപം മോചിച്ചു കൊടുത്തു. പക്ഷേ പാപത്തിന്റെ കോൺസിക്വൻസസ് ജീവിതം മുഴുവനും ഉണ്ടായിരുന്നു. അവന്റെ കുടുംബത്തിലെ ഇൻസെസ്റ്റോത്സവമുണ്ടായി, റൈവൽറി ഉണ്ടായി, വാറുണ്ടായി, മക്കളെതിരായി, മകനെതിരായി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ്സ് ദ കോൺസിക്വൻസസ് ഓഫ് ദ സിൻ. നമ്മുടെ പാപങ്ങൾ ദൈവം നമ്മോട് ക്ഷമിക്കും, പക്ഷേ ആ പാപത്തിന്റെ കോൺസിക്വൻസസ് ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വൺ ലീവ്സ് ഫോർ ദ ഫ്ലഷ്, ദി അതർ ലീവ്സ് ഫോർ ദ സ്പിരിറ്റ്. രണ്ടാമത്തെ ഡെത്ത് ആൻഡ് ദ ലൈഫ്, 18:6 ദി അൺസേവ്ഡ് പേഴ്സൺ ഈസ് അലൈവ് ഫിസിക്കലി ബട്ട് ഡെത്ത് സ്പിരിച്വലി. ദ ഇന്നർ മാൻ ഈസ് ഡെത്ത് ടുവേർഡ്സ് ഗോഡ് and does not respond to the things of the spirit. A spiritual man ennu parayunnathu the spirit is alive in Christ Jesus. Romans 8:2 parayunnunde Yesu Christuvil jeevikkunnavan spiritual aayittulla sangathikalkku vendittu jeevikkum. Appole ee unspiritual allengil carnal aayittulla man avane logathinte aayittulla mohangalkku vendittu വെരിഞ്ഞോടി നടന്നുകൊണ്ടിരിക്കും. നമ്മളെ വിളിക്കപ്പെട്ടവർ നമ്മൾ ദൈവത്തിലേക്ക് തിരിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആത്മാവിന്റെ ശക്തിയാലെ നമുക്കത് രൂപാന്തരം പ്രാപിച്ച് പുനർജീവനത്തിൽ നമ്മളെ ജീവിക്കുവാനായിട്ട് ശക്തീകരിക്കും. അങ്ങനെയുള്ളൊരു ശക്തീകരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മളെ ഒന്ന് ഓർപ്പിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധ സഭ നമുക്ക് വേണ്ടി പെന്തക്കോസ്ത ശുശ്രൂഷയും അതുപോലെയുള്ള ശുശ്രൂഷകളും പിന്നെ സാക്രമെന്റ്സിലും ഒക്കെ നമ്മൾ പങ്ക് ആകുന്നത്. അത് നമ്മളെ ഓർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് 6-7 വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, വാർ വിത്ത് ഗോഡ്, പീസ് വിത്ത് ഗോഡ്. ഇൻ അവർ സ്റ്റഡിയില് ഈ റോമന്റെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ദോസ് ഹു ഹാവ് ട്രസ്റ്റഡ് ക്രൈസ്റ്റ് എൻജോയ് പീസ് വിത്ത് ഗോഡ്. ആ സമയത്ത് അവിടെ ദൈവത്തിനോട് എതിരായിട്ട് നിൽക്കുന്നവർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. There is no peace, saith the Lord unto the wicked. Isaiah 48:20 പറയുന്നുണ്ട്, ദുഷ്ടനെ ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. എന്തെല്ലാം നേടിയാലും അവന്റെ മനസ്സിൽ സമാധാനം ഉണ്ടാകത്തില്ല. അവന് ഈ ലോകത്തിൽ കാണുന്ന എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷേ സമാധാനം അവന്റെ ദൈവത്തിൽ ഉണ്ടാകത്തില്ല. സന്തോഷമായിട്ട് കിടന്നിറങ്ങാൻ സാധിക്കത്തില്ല. ദരിദ്രനും ധനവാനും അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെയും ഇവരെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമുള്ളവനെ വളരെ ഈസിയായിട്ട് കിടന്നിറങ്ങാൻ സാധിക്കും, ഒരു പ്രയാസവും ഇല്ലാതെ. അവന്റെ അന്നേക്കുള്ള ബുദ്ധിമുട്ടുകളെ ദൈവം അറിയുന്നു എന്ന് മാത്രം ഓർത്തുകൊണ്ട്, ദൈവത്തെ ശരണപ്പെട്ടുകൊണ്ട് ഉറങ്ങുവാനായിട്ട് സാധിക്കും. ആണ് വാർ വിത്ത് ഗോഡ് ആൻഡ് പീസ് വിത്ത് ഗോഡ്. അവന്റെ അവസാനമായിട്ട് പ്ലീസിംഗ് സെൽഫ് പ്ലീസിംഗ് ഗോഡ്. ബീ ഇൻ ദ ഫ്ലഷ് മീൻസ് ടു ബി ലോസ്റ്റ് ഔട്ട്സൈഡ് ദ ക്രൈസ്റ്റ്. അൺസേവ്ഡ് പേഴ്സൺ ലീവ്സ് ടു ദ പ്ലീസ് ഹിംസെൽഫ് ആൻഡ് റെഡി റയർലി ഇഫ് എവർ തിങ്സ് അബൌട്ട് ദ പ്ലീസിംഗ് ഗോഡ്. ദ റൂട്ട് ഓഫ് ദ സിൻ ഈസ് സെൽഫിഷ്നെസ്. ഐ വിൽ ആൻഡ് നോട്ട് ദൈ വിൽ. എല്ലാ സെൽഫിഷ്നെസ് ആണ് നമ്മളെ ഈഗോയിസം അല്ലെങ്കിൽ അഹന്ത എന്ന് പറഞ്ഞ അഹം എന്നുള്ള ചിന്ത. ഞാൻ എനിക്ക് 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 എന്റേത് 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 എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അത് ദൈവികമായിട്ട് ചിന്തിക്കുന്നവൻ അവന് മറ്റുള്ളവർക്ക് കൂടി ചിന്തിക്കും, ഞാൻ എന്നുള്ള ഭാവം മാറ്റിവെക്കും. അതുകൊണ്ടാണ് ഈ ഈഗോയിസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കൊടും വിഷമാണ്, അത്ര മാരകമായ ഒരു വിഷമാണ് ആ ഈഗോയിസം. അത് മാറ്റിവെക്കണം. ഇഡ് ഈഗോ സൂപ്പർ ഈഗോ എന്ന് കേട്ട് കാണുമല്ലോ, അതിനകത്ത് ഈഗോയിസ്റ്റ് നിന്നുമാണ് അതിനെ തരണം ചെയ്തു വരുന്ന നന്മ സ്വഭാവമാണ് സൂപ്പർ ഈഗോയിൽ വരുന്നത്. അതില്ലാതെ പോകുന്നതാണ് ഈഗോയിസം. അതിനാണ് കാളകൂട വിഷം എന്ന് പറയുന്നത്. പുരാണത്തിൽ കാണാം, പാലാഴി മർദ്ദനത്തിലെ അവസാനം വരുന്നതാണ് കാളകൂടം എന്ന് പറഞ്ഞ വിഷം. അത് ഭൂമിയിലേക്ക് വീണു കഴിഞ്ഞാൽ ഭൂമിയെ ദഹിപ്പിക്കും. സ്വർഗലോകത്തിൽ പോയാൽ സ്വർഗത്തിലെ ദേവന്മാരെ അശുദ്ധമാക്കും. അത് മനസ്സിനെ വികലമാക്കും, മനസ്സിന്റെ തലച്ചോറിനെ വികൃത ചിന്തകൊണ്ട് നിറയ്ക്കും. അതന്നെ അത്ര കൊടും വിഷമാണ്. പരമശിവൻ അതെടുത്ത് വിഴുങ്ങിയപ്പോൾ അത് ഹൃദയത്തിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവന്റെ തൊണ്ടയിലെ പാർവതി കയറി പിടിച്ചെന്നാണ് പറയുന്നത്. അവിടെയാണ് നീലമായി പോയത്, നീലനിറമായി. അതുകൊണ്ട് നീലകണ്ഠനെന്ന പേരുണ്ടായി എന്ന് പുരാണത്തിൽ പറയുന്നു. ദാറ്റ് ഇസ് ദ കാളകൂടം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഈഗോയിസം. എല്ലാ മനുഷ്യന്റെ ഈഗോയിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ബാഡ്. നമ്മളെ ക്രിസ്ത്യൻസ് എന്നുള്ള വിധത്തിൽ നമ്മൾ ആ ഈഗോയിസം മാറ്റിവെച്ചുകൊണ്ട് നമ്മളെ തന്നെ തന്നെ താഴ്മപ്പെട്ടി യേശു ക്രിസ്തു രൂപം നമ്മളെ തന്നെ ആകർഷിച്ചാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ അതിനെ തരണം ചെയ്യുകയാണ് നമ്മുടെ ഈഗോയത്ത്. ഇഡ് ഈഗോ, അത് കഴിഞ്ഞ് നമ്മളെ സൂപ്പർ ഈഗോയിൽ വരുമ്പോൾ ദൈവികരാകപ്പെടുകയാണ്, ദൈവ തേജസ്കരണം പിടിക്കപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അവസാനമായിട്ട് അൺസേവ്ഡ് ആൻഡ് നോട്ട് ദ സ്പിരിറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ലൈഫ്, ബട്ട് എ പേഴ്സൺ നീഡ് നോട്ട് ടു സ്റ്റേ ഓൺ ദാറ്റ് ലെവൽ. ബൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ഹി ക്യാൻ മൂവ് ടു ദ സെക്കൻഡ് ലെവൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിലേക്ക് നാം പോകണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കണം. നമ്മളെ സ്പിരിച്വലായിട്ട് നോക്കുമ്പോൾ രണ്ടുതരം ആൾക്കാരുണ്ട്. ഒന്ന് റിലിജിയസ് പീപ്പിൾ, രണ്ടാമത്തെ സ്പിരിച്വൽ പീപ്പിൾ. റിലിജിയസ് പീപ്പിൾ സ്റ്റാൻഡിങ് ഫോർ ദ റിലിജിയൻ, ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ടോ ഓർത്തഡോക്സ് വേണ്ടിയിട്ടോ യാക്കോക്കാരന് വേണ്ടിയോ പെന്തക്കോസുകാരന് വേണ്ടിയിട്ടോ ജീവിക്കുന്നവൻ അവർക്ക് വേണ്ടി ആ സീലേഴ്സ് അല്ലെങ്കിൽ അവരുടെ ആ ശൗര്യത്തിൽ ജീവിക്കുന്നവർ ദേ ആർ റിലീജിയസ് പീപ്പിൾ സ്പിരിച്വൽ പീപ്പിൾ ദേ ആർ നോട്ട് ദാറ്റ് വേ. പരിശുദ്ധരായ പരിമല തിരുമേനി പാമ്പാടി തിരുമേനി കുറിച്ചി ബാവ ഇവരൊക്കെ സ്പിരിച്വൽ പീപ്പിളായിരുന്നു. കാരണം അവിടെ സ്പിരിച്വലായിട്ടുള്ള എൻലൈറ്റൻമെന്റ് ആണ് അവർ നോക്കിയിരുന്നത്. ഈ ലോകത്തിലുള്ള ഈ കാണുന്ന റിലീജിയസിനേക്കാൾ ഉപരിയായിട്ടാണ് സ്പിരിച്വലായിട്ടുള്ളത്. ആ ഒരു ലെവലിലേക്ക് വളരുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ബലഹീനായ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ആ ആത്മാവിനെ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് മുഖാന്തരമായിട്ടുള്ള ഈ എഴുത്തുകളും പരിശുദ്ധയായതും മറ്റുള്ള വേദപുസ്തക വ്യാഖ്യാനങ്ങളും പഠനങ്ങളും ഉപകരിക്കട്ടെ. ഇങ്ങനെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരും പ്രാർത്ഥിക്കട്ടെ. അതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. ദൈവമായ കർത്താവ് ബലഹീനരായ എന്നെ നിങ്ങളെയും എന്നെ കേൾക്കുന്നവരെയും തന്റെ പരിശുദ്ധ രുക മൂലം അഭിഷേകം ചെയ്ത് ശക്തിപ്പെടുത്തി മുൻപോട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വചനങ്ങൾ നിർത്തുന്നു. ഇങ്ങനൊരു അവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടുള്ള നന്ദിയും കൃതജ്ഞതയും സ്നേഹവും എന്നെ കേൾക്കുന്ന എല്ലാവരോടും ദൈവനാമത്തിൽ അറിയിച്ചുകൊണ്ട് എളിയ വചനങ്ങൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തെ അതിനേക്കാൾ അല്പം കൂടി പരിചയം നമുക്ക് ലഭിക്കത്തക്കവണ്ണം വളരെ ആഴത്തിലുള്ള ചില ചിന്തകളെ നമുക്കിന്ന് പ്രഭാതത്തിൽ നൽകുകയാണ്. തുടക്കത്തിലെ അച്ഛൻ ഓർമ്മപ്പെടുത്തിയത് വിശുദ്ധ പെന്തക്കോസ്റ്റ് പെരുന്നാളിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുന്നു. ആ പെന്തക്കോസ്റ്റ് പെരുന്നാളിന്റെ പ്രാധാന്യം വളരെ ഭംഗിയായി എല്ലാവർക്കും മനസ്സിലാകത്തക്ക ഭാഷയിൽ പറഞ്ഞു തന്നത് നമ്മുടെ ഉള്ളിലുള്ള തീക്കണിൽ ചാരം പറ്റിപ്പിടിച്ചാൽ ആ ചാരത്തെ ഊതി വീണ്ടും ആ തീയെ പ്രകാശിപ്പിക്കുക, അതിന്റെ ജ്യോതിയെ അതിന്റെ ദീപത്തെ പുറത്തേക്ക് കൊണ്ടുവരിക. ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആശയമാണ് മുട്ടുകുത്തലിലൂടെ ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് പ്രിയപ്പെട്ട അച്ഛൻ ആമുഖമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് 16 അധ്യായങ്ങളുള്ള റോമാ ലേഖനത്തിൽ നിന്നും അതിന്റെ 8 അധ്യായം 5 മുതലുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയായിരുന്നു അച്ഛൻ നമ്മളോടൊന്ന് സംസാരിക്കുവാൻ ആഗ്രഹിച്ചത്. യഥാർത്ഥത്തിൽ ഈ റോമാലേഖനം വായിക്കുമ്പോൾ വേദപുസ്തകം വായിച്ച് തീർക്കുന്നവരെ കുറിച്ച് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് പ്രത്യേകിച്ച് ക്വാറന്റൈൻ കാലഘട്ടത്തിലും 2-3 പ്രാവശ്യമൊക്കെ വേദപുസ്തകം വായിച്ച് തീർത്തവരുണ്ട്. പക്ഷെ ഞാന് സെമിനാരി പഠിക്കാൻ തുടങ്ങിയപ്പോ മുതലേ വേദപുസ്തകം നന്നായിട്ട് വായിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴും എന്റെ മനസ്സിൽ ഇത് ഒരു പ്രാവശ്യം പോലും ചൊവ്വെ വായിച്ചു തീർക്കാൻ പറ്റിയില്ലെന്നാണ് എന്റെ ഒരു ബലഹീനത. അങ്ങനെ പറയാൻ കാരണം ഈ റോമർക്കെഴുതി ലേഖനം ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു ദൈവശാസ്ത്ര ഗ്രന്ഥമാണ്. പ്രത്യേകിച്ച് റോമാക്കാരെ ആസ്പദമാക്കിക്കൊണ്ട് ലേഖനകർത്താവ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരോട് ഉപദേശിക്കുക എന്നതിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിന്റെ വരവും ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും ക്രിസ്തുവിനെ നമ്മൾ പിൻപറ്റുകയും ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാകേണ്ടുന്ന വ്യത്യാസങ്ങളെ വളരെ വിശദീകരിക്കുന്ന ഒരു ദൈവശാസ്ത്ര ഗ്രന്ഥമായിട്ടാണ് പിതാക്കന്മാർ ഇതിനെ കാണുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തുവിലൂടെ അല്ലാതെ നീതീകരണം ലഭിക്കയില്ല എന്നുള്ള ചിന്തയാണ് ഇതിൽ ആദ്യോടന്തം നൽകുന്നത്. പൗലോസ് ലീഹ രചിച്ചിട്ടുള്ള ലേഖനങ്ങളിൽ ഏറ്റവും മഹത്തരമായ ഒരു രചനയാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെയും ഉപദേശങ്ങളെയും പറ്റി സാധാരണ മനുഷ്യനെ അത് ചിന്തോദ്ദീപകമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി തനിക്ക് ലഭിച്ച ക്രിസ്തുവിൽ നിന്നുള്ള വെളിച്ചത്തെ അത് തലമുറകൾ കാത്തു സൂക്ഷിക്കത്തക്കവണ്ണം വളരെ ഭംഗിയായും ഗൗരവമായിട്ടും അവതരിപ്പിക്കുവാനും പൗലോസ് ലീഹ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെയുള്ള ചിന്തകളിലാണ് ഈ 8 അധ്യായത്തിൽ നിന്ന് ഒരു നല്ല വിഷയം പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് വേണ്ടി ഒരുക്കി നമ്മുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിച്ചത്. ആരംഭിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് 8 അധ്യായം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ചിന്തയെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഇത് ആരംഭം കുറിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന രണ്ട് വാക്കുകളെയാണ് പ്രിയപ്പെട്ട അച്ഛൻ പ്രത്യേകമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ജഡസ്വഭാവമുള്ളവനും ആത്മീയ സ്വഭാവം ഉള്ളവനും. ജഡസ്വഭാവമുള്ളവന്റെ പ്രത്യേകത അവൻ ലോകത്തോട് എപ്പോഴും അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കും. ആത്മീയ സ്വഭാവമുള്ളവൻ ആത്മീയമായ ചിന്തകളെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ആ സമയത്ത് നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകാം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ആത്മീയത മാത്രം വെച്ച് നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുമോ? ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയാ, മനുഷ്യന് ജീവിക്കാൻ വേണ്ടി തന്നെയാ. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ തന്നെ ദൈവം മനുഷ്യനെ പാർപ്പിച്ചത്. അപ്പൊ ഈ ലോകത്തായിരുന്നു കൊണ്ട് ജഡപ്രകാരം ജീവിക്കുന്നതിനേക്കാൾ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കനുരൂപപ്പെടാതെ ദൈവീകമായ വിഷയങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അതിൽ രണ്ട് തരം ആയിട്ടാണ് പൗലോസ്ലിഹ ഇതിനെ വിവർത്തിക്കുവാനും വിവക്ഷിക്കുവാനും ആഗ്രഹിച്ചത്. ഈ ലോകത്തിലെ മായാപ്രപഞ്ചത്തെ മാത്രം നോക്കി ജീവിക്കുന്നവൻ അവൻ ജഡീകനായിരിക്കും. എന്നാൽ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തെ ജയിക്കുവാൻ തക്കവണ്ണം ആർക്കൊക്കെ സാധിക്കുന്നുവോ അവരെയാണ് ആത്മീയൻ എന്ന വാക്കിലൂടെ പൗലോസ്ലിഹ ഓർമ്മപ്പെടുത്തുന്നത്. അച്ഛനത് വളരെ വ്യക്തമായിട്ടും അതിന് ചില അച്ഛന്റേതായ ചില ഉദാഹരണങ്ങൾ വരെ വളരെ ഭംഗിയായിട്ട് അച്ഛൻ അവതരിപ്പിച്ചു. എന്നാൽ അതോടൊപ്പം തന്നെ പൗലോസ്ലിഹ മറ്റൊരു ലേഖനത്തിൽ കൃത്യമായിട്ട് ഇതുപോലെ മറ്റു രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രാകൃതനും ആത്മീയനും. പ്രാകൃതൻ പ്രകൃതിയോടെന്നുള്ള അർത്ഥത്തിലല്ല, ഈ ലോകത്തിന് അനുരൂപമായി ലോകത്തിലെ വിഷയങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ട് ലോകത്തിൽ നിക്ഷേപം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആത്മീയൻ ദൈവചിന്തകൾ കൊണ്ട് അവന്റെ ഹൃദയത്തെ നിറയ്ക്കുമെന്നും അവന്റെ ആത്മാവിനെ നേടുവാൻ തക്കവണ്ണം അവന്റെ ചിന്തകളിലും ജീവിതക്രമത്തിലും എപ്പോഴും ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അണഞ്ഞുപോകാത്ത ദീപം അവന്റെ മനസ്സിൽ ഉണ്ടാകുമെന്നും പൗലോസ്ലിഹ മറ്റൊരു സ്ഥലത്തും പറയുകയാണ്. അപ്പൊ ഇതിൽ രണ്ടിൽ നിന്നും വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്, ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ലോകത്തിൽ ജീവിക്കുന്നതോടൊപ്പം ദൈവീകമായ ചിന്തകൾ കൊണ്ട് എന്നും അവന്റെ ജീവിതത്തെ ഉണർത്തണം. അത് ഉണർത്തുവാൻ നമ്മളെ സഹായിക്കുന്ന ചില ശാക്രീകമായ പ്രക്രിയകളുണ്ട്. അതിൽപ്പെടുന്നതാണ് ഏടിയാമം പ്രാർത്ഥിക്കുക, ഞായറാഴ്ചകളിലും ഓറാനായ പെരുന്നാളുകളിലും ദേവാലയത്തിലെ ആരാധനകളിൽ സംബന്ധിക്കുക, തിരുവചനം ക്രമമായി വായിക്കുക, ആ വായിക്കുന്ന വേദഭാഗങ്ങൾ ധ്യാനിക്കുക. ഇങ്ങനെ ദൈവബന്ധത്തിൽ ഒരു ചങ്ങല പോലെ നമ്മളെ ബന്ധിപ്പിക്കുവാനുള്ള അവസരം ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. അതിനെ നമുക്കൊരു ഇന്ധനമായിട്ട് ലഭിക്കുന്ന ഒരു പ്രത്യേകമായ തലത്തെ കുറിച്ചാണ് കഴിഞ്ഞ ഞായറാഴ്ച സഭ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്, പെന്തക്കോസ്തി. ഈ ചാക്രികമായ തരണത്തിലൂടെ നമുക്കൊരു ആവേശം, ഒരു ഊർജം എപ്പോഴും ആവശ്യമാണ്. ആ ഊർജമാണ് അച്ഛൻ ആദ്യം ഓർമ്മപ്പെടുത്തിയ ആ ചാരം മൂടിയിരിക്കുന്ന തീക്കനൽ. ആ തീക്കനലിനെ പ്രകാശിപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ലഭിക്കും, ഏറ്റവും അത്യന്തികമായിട്ട്. ഒന്ന്, ദൈവജ്ഞാനം കൊണ്ട് നമ്മൾ നിറയും. അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ്, എന്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും വായിച്ചു കേട്ടത് ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങുകൾ നമ്മുടെ സഭയിൽ പണ്ട് ഈ പെന്തക്കോസ്തി പെരുന്നാളുമായി ബന്ധപ്പെട്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചും കേട്ടിട്ടുണ്ട്, ആളുകൾ പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഡോക്ടർ ബാബു പോൾ IAS അദ്ദേഹം തന്റെ ഓർമ്മക്കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകത്തിലും അദ്ദേഹം പറഞ്ഞൊരു വീഡിയോ ക്ലിപ്പിലും ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ചെറുപ്പകാലത്ത് ധാരാളം പ്രാവശ്യം അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഒരുപക്ഷെ ശരിയായിരിക്കുമെന്ന് എന്റെ വിചാരം. ദൈവജ്ഞാനം കൊണ്ട് നിറയുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവിലൂടെ ആദ്യാക്ഷരം കുറിക്കുന്ന ഒരു ചടങ്ങും നമ്മൾ എവിടെയോ നഷ്ടപ്പെടുത്തിയിട്ട് ആ വിജയദശമി ദിവസം നമ്മുടെ അക്ഷരം കുറിക്കൽ ചടങ്ങിലേക്കൊക്കെ നമ്മൾ മാറ്റപ്പെടുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ഒപ്പം നമ്മുടെ മുഖം ദൈവ തേജസ് കൊണ്ട് നിറയപ്പെടുകയും ചെയ്യും. അത് കൃത്യമായിട്ട് രണ്ടാം കൊരിന്ത്യലേഖനം 3-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖം മോശയെ പോലെ ശോഭിക്കും, സൂര്യനെ പോലെ പ്രകാശിതമാകും. അപ്പൊ ഈ രണ്ട് ലക്ഷണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചിന്തിക്കാം, നമ്മൾ ജഡമോഹത്തിലുള്ളവരാണോ അതോ ആത്മീയ മോഹത്തിലുള്ളവരാണോ. അപ്പൊ നമ്മൾ മറ്റൊരാളെ നോക്കുമ്പോൾ ആളിത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ മറ്റൊരാളെ നോക്കി ചികിത്സിക്കാനല്ല, പരിശോധിക്കാനല്ല, ഡിസക്ഷന് വേണ്ടിയല്ല, അവനവനെ നോക്കി ഞാൻ ജഡത്തിന്റെ ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ചാണോ ജീവിക്കുന്നത്, അതോ ദൈവം എനിക്കായി ഒരുക്കിയിട്ടുള്ള ആധ്യാത്മിക സ്വഭാവത്തിലാണോ ജീവിക്കുന്നത്. തീർച്ചയായും അത് നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ഇതിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ആ ചാരത്തെ മാറ്റുവാൻ അതാത് സമയങ്ങളിൽ നമുക്ക് വേണ്ടി സഭ ഒരുക്കിയിരിക്കുന്ന, ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രക്രിയകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ജ്ഞാനമുള്ളവരായി പ്രകാശമുള്ളവരായി തീരും എന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ചിന്ത പ്രിയപ്പെട്ട അച്ഛൻ, അച്ഛന്റെ അവതരണ രീതി അച്ഛൻ പറയുകയുണ്ടായി വ്യത്യസ്തമായ രീതിയാണ്, ശരി, ഒരു പഠനം രീതി പോലെയാണ് അച്ഛൻ അത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രദ്ധാപൂർവം ഇരിക്കുന്നവർക്ക് തീർച്ചയായും അതിനുള്ളൊരു അവസരം കൂടിയാണ്. പ്രിയപ്പെട്ട അച്ഛന്റെ നല്ല വാക്കുകൾക്ക് പ്രത്യേകമായ സന്തോഷം രേഖപ്പെടുത്തുന്നു. സൂബോറോ പ്രാർത്ഥനയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആ നേർന്നുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനന ഞാൻ എന്റെ വാക്കിവിടെ പൂർത്തീകരിക്കട്ടെ.
താങ്ക് യു സർ. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് പ്രത്യേകിച്ച് പേര് വായിക്കുന്നില്ല. ഇപ്പോഴ് ബഹുമാനപ്പെട്ട സജീവച്ചൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഹലോ അച്ഛൻ. സജീവച്ചൻ, പക്ഷെ അച്ഛന്റെ ഫോണ് മ്യൂട്ടായിരിക്കാം. ഒരു രണ്ടുവരി പാട്ട് പാടും, ആ സമയത്ത് അതിനുശേഷം അച്ഛൻ പ്രാർത്ഥിക്കും.
എന്നോടയോനെ കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിറകാലെ മറച്ചു പരി മകളിൽ നിന്നെ കാക്കണമേ. പൊളിവായി നോക്കിടാതെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ.
സജീവച്ചൻ പയറിലുണ്ടല്ലോ അല്ലേ? സജീവച്ചൻ
ഉണ്ട് ഉണ്ട്. കാരുണ്യവാനായ കൃതസ്ഥ പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി കടന്നു വരുവാനും ധ്യാനിക്കുവാനും ദൈവവചനം കേൾക്കുവാനും അതിന്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം തരുന്ന കുടുംബക്കായി സ്തുതിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് വചനം പകർന്നുവന്ന അച്ഛനെ ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉള്ള ശക്തിയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആചാരത്തിന് ശുശ്രൂഷകളൊക്കെ ദൈവത്തിനാൾ കൂടിയിരുന്ന കുടുംബയ്ക്കായി സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ അവിടുന്ന് സദാ കേട്ടതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകം ഭയത്തിന്റെയും ഭാരത്തിന്റെയും പ്രയാസത്തിന്റെയും ഇല്ലായ്മയുടെയും പട്ടിണിയുടെയും രോഗത്തിന്റെയും മധ്യേ ജീവിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് തരുന്ന സന്തോഷവും സമാധാനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ സന്നദ്ധിയിലിരുന്നുകൊണ്ട് നിന്നെ ധ്യാനിക്കുവാനും ശക്തി പ്രാപിച്ച് എപ്രകാരം പെന്തിക്കോസ്തി പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തിന്റെ ശക്തിയാൽ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞ ആ ദിവ്യവചനം കേട്ടനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങൾ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറകോട്ട് ജീവിക്കുന്നവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് കേൾക്കുന്നുള്ളൂ. ദൈവമേതിനുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നവരെ നീ ശാന്തരാക്കണമേ. പ്രത്യേകിച്ച് പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെ അനേകരെ നീ അവിടുന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടല്ലോ ദൈവമേ. അവരെ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ വാങ്ങിപ്പോയിരിക്കുന്ന ആചാര ശ്രേഷ്ഠന്മാരെ അവരുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമേനിക്ക് അത്ഭുതകരമായ സൗഖ്യം കൊടുത്തത് അവിടുന്ന് സ്തുതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അപ്രയം തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വൈദിക ശ്രേഷ്ഠരെയും ഞങ്ങളുടെ ഇടവകളെയും ദൈവമേ വേഗത്തിലും എളുപ്പത്തിലും തുറന്ന ദേവാലയങ്ങൾ പൂർണ്ണ ആരാധനയ്ക്കായി ഇവിടെ തുറക്കണമേ എന്ന് ഞങ്ങൾ ഇതിന്റെ സന്ധിയിൽ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളൊക്കെ ആശുപത്രിയിലും രോഗത്തിലും ഒക്കെ ആയിരുന്ന അനേക രോഗികളുടെ പേരുകൾ അവിടുന്ന് ഓർക്കുന്നുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകുന്ന കരങ്ങൾ അവിടുന്ന് കൂടുതൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങൾ മേലും ഞങ്ങളുടെ ഇടവകൾ മേലും ഞങ്ങളുടെ സഭയിൽ മേലും ഈ ദേശത്തിന്മേലും എപ്പോഴും ഉണ്ടായിരിക്കണമേ. അതായത് ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു ഇപ്പോഴല്ല ഇപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ.
ആമേൻ.
മാമനച്ചൻ വിശ്വസിച്ച് ആശീർവാദം പറഞ്ഞു.
ബാറയ്ക്കുമോൾ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധ ആവാസവും നാം എല്ലാവരുടെ കൂടിയും പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരും അവരുടെ കുടുംബങ്ങളോടുകൂടി അവരുടെ കുഞ്ഞുങ്ങളോടുകൂടിയും നമ്മൾ ആവശ്യപ്പെട്ട മധ്യസ്ഥ ആവശ്യപ്പെട്ട എല്ലാവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ചൊരു വളരെ അനുഗ്രഹീതമായി നമുക്ക് പന്തിക്കൊസ്തി പെരുന്നാളിന്റെ ആഴത്തെയൊക്കെ ചിന്തിപ്പിക്കുന്ന വിധത്തിൽ ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട വിസിനുള്ള സ്നേഹം നന്ദി ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കാണ് അറിയിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദികരും നന്ദി. മാമനച്ചൻ, അതുപോലെ തന്നെ ഐസക് അച്ഛൻ, സജീവച്ഛൻ, ബിജോയിച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ദൈവ മക്കളെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ അപേക്ഷകളും യാതനകളൊക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും സ്നേഹം നന്ദി അറിയിക്കുന്നു. ഞാൻ കുറെ നാളായിട്ട് നമ്മൾക്കറിയാം സ്ഥിരമായിട്ട് രോഗികളുടെ പേരുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആർക്കെങ്കിലും ആ പേരുകൾ തന്നെ ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പേരുകൾ തന്നെ വീണ്ടും ഓർക്കണമെങ്കിൽ ദയവായിട്ട് നിങ്ങൾ എന്റെയോ അല്ലെങ്കിൽ മാമനച്ചന്റെയോ ഒക്കെ ഫോണില് അല്ലെങ്കിൽ മനോജിന്റെ ഫോണുകളിൽ അത് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലുള്ള ഏതെങ്കിലും വൈദികരുടെ ഫോണുകളിൽ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ വൈദികർ ഞങ്ങളെ അറിയിച്ചോളും. ഒരുപക്ഷെ ഞങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് കിട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളുടെ വൈദികരോട് ആരെങ്കിലും വൈദികരോട് മെസ്സേജ് ചെയ്ത് അറിയിച്ചാൽ ആ പേരുകൾ ഞങ്ങൾ ഓർക്കാം. ആരുടെങ്കിലും പേരുകളൊക്കെ മാറ്റണമെങ്കിൽ അത് പറയുകയാണെങ്കിൽ ആ പേരുകൾ മാറ്റാം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.